കാറ്റ് അത് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. യോഹന്നാനിയ സുവിശേഷം 3:8 ഉണങ്ങിയ ഒരു ഇല പോലെയാകുക, കാറ്റ് അതിന്റെ ഇഷ്ടം പോലെ ഇലയെ പറത്തട്ടെ, ബലം പിടിക്കണ്ട. ഗുരുവിന്റെ അന്നത്തെ അധ്യായം ശിഷ്യനിൽ സംശയമുണർത്തി. ഗുരു തുടർന്നു, വെള്ളത്തിൽ നീന്തരുത്, വെറുതെ പൊങ്ങിക്കിടക്കുക മാത്രം. ഒരുതരം ശൂന്യതയാണത്. മനസ്സും ഹൃദയവും ഒരൊഴിഞ്ഞ കോപ്പ പോലെയാക്കുക. കാലിയായ ഹൃത്തിലേക്ക് ദൈവം അപ്പോൾ സാവധാനം നിറഞ്ഞെത്തും. പലതും ഇങ്ങനെയാകണം അങ്ങനെയാകണമെന്ന ശാഠ്യമാണ് മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ആകാതെ വരുമ്പോൾ ഞാൻ കലി കൊണ്ട് തുള്ളും. അതുകൊണ്ട് ഹൃദയം എപ്പോഴും ശൂന്യമായ വെള്ളക്കടലാസ് പോലെയാകട്ടെ എന്ന് ഗുരു പറഞ്ഞു കൊടുത്തു. നമ്മുടെ ജീവിതത്തെ ദൈവം കനിഞ്ഞു നൽകുന്നതിനെ വളരെ പ്രാർത്ഥനയോടെ സ്വീകരിക്കുവാൻ കഴിയും. എപ്പോഴും തൂവെള്ളയായി ദൈവത്തിന് എഴുതുവാൻ പാകത്തിൽ നിലനിൽക്കട്ടെ. തന്റെ കുഞ്ഞ് മരിച്ചുപോയ കാര്യം മനസ്സിലാക്കിയ അമ്മ വെള്ളത്തുണി കൊണ്ട് ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയോടെ പൊതപ്പിച്ചു കിടത്തി. ഉച്ചഭക്ഷണത്തിന് എത്തിയ ഭർത്താവിനോട് കുഞ്ഞുങ്ങൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ പല വിധത്തിലുള്ള ഒഴിവഴികൾ പറഞ്ഞ് അത് മറച്ചു വെച്ചു. ഊണിന് നിർബന്ധിച്ച് കഴിപ്പിച്ച് അതിന്റെ ശേഷവും മക്കളെ കാണാതെ വന്ന ഭർത്താവ് ചോദിക്കുന്ന എവിടെയാണ് കുഞ്ഞ്? താഴ്ന്ന സ്വരത്തിൽ ഭാര്യ പറഞ്ഞു, ഞാനൊരു പ്രതിസന്ധിയിലാണ്, എനിക്കങ്ങയുടെ സഹായം വേണം. എന്താണ് കാര്യം? ഭർത്താവ് ആകാംക്ഷയോട് ചോദിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വിലപിടിച്ച കുറച്ച് വസ്തുക്കൾ എന്നെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചു. ഇപ്പോൾ അത് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടും. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്രയും വർഷങ്ങൾ സൂക്ഷിച്ചതിന് ശേഷം ഞാനിവ തിരിച്ചു കൊടുക്കണോ? അങ്ങ് എന്തു പറയും? ഈ ചോദ്യം കേട്ടിട്ട് തന്നെ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് ഭർത്താവ് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്നതിൽ ഒരു സംശയം വേണ്ട. മറ്റുള്ളവരുടെ മുതൽ തിരിച്ചു കൊടുക്കാൻ നീ മടിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി കട്ടിലിൽ വെള്ളത്തുണി എടുത്തു മാറ്റി മരിച്ച കുഞ്ഞിനെ കാട്ടിക്കൊടുത്തു. ദൈവം തന്നു, ദൈവം എടുത്തു. കണ്ണുനീരോടുകൂടെ അമ്മ ദൈവത്തെ സ്തുതിച്ചു. നിശബ്ദമായ നിമിഷങ്ങൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇത്രയും വർഷങ്ങൾ നമ്മൾ പരസ്പരം സ്നേഹിച്ചു, നമുക്ക് വേണ്ടതെല്ലാം തന്ന് ദൈവം നമ്മെ അനുഗ്രഹിച്ചു. വേദനകളിൽ അവിടുന്ന് നമുക്ക് കൂട്ടായി. തന്നതെല്ലാം തിരിച്ചെടുക്കാൻ അവിടുത്തേക്ക് അധികാരമുണ്ട്. ഇപ്പോൾ അവിടുന്ന് നമുക്ക് ഏറ്റവും വിലപ്പെട്ട നമ്മുടെ പൊന്നുമോളെ തിരിച്ചെടുത്തു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുക. അതെ, ദൈവത്തിന്റെ വിളികളൊക്കെയും ഇങ്ങനെയാണ്. ജീവിത തോണിയുടെ ഓരോ നിമിഷങ്ങൾ തമ്പുരാനോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റിന്റെ തലോടലേൽക്കാൻ എനിക്ക് കൃപയേകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ ഓഹരി എനിക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ഏറ്റെടുക്കുവാൻ സ്വീകരണ ഭാവത്തോടുകൂടെ മനസ്സിലാക്കുവാൻ കൃപ ചൊരിയണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ദൈവം നൽകുന്ന ഓരോ ജീവിതാനുഭവങ്ങളെ ചോദ്യം ചെയ്യാതെ അനുസരിപ്പാനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് ധൈര്യം നൽകുന്നത് ക്രൂശിലേക്കുള്ള നോട്ടമാണ്. ജീവിതത്തിന്റെ വിതകളിൽ ഒന്ന് പാളിയെങ്കിലും ക്രൂശിലേക്ക് നോക്കുവാൻ, ആ നസറയനോട് ചേർന്ന് കരം പിടിച്ചുള്ള ഒരു യാത്ര, പരിഭവങ്ങളില്ലാതെ മണ്ണിലേക്ക് ഊർന്നു വീഴേണ്ട വിത്താണെന്ന തിരിച്ചറിവോടെ. കാറ്റ് അത് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും, അതിന്റെ ശബ്ദം കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയുന്നില്ല. നിക്കോദേമസിനോട് മഹാഗുരു പറഞ്ഞു കൊടുത്ത ഈ ഒരു ചിന്തയിൽ ശരീരത്തിൽ നിന്നും നമ്മെ തന്നെ തമ്പുരാന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കലൊരു നാം ഇവിടെ നിന്ന് പോകേണ്ടവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലഭിക്കുന്ന നിമിഷങ്ങൾ ജഡത്തിന്റെ മുഖങ്ങൾക്കുപരിയായി ആത്മാവിൽ നിന്നും ജനിച്ചവരായി കാറ്റത്തെ ഇല പോലെ ജീവിപ്പാനാകുക. പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവം കനിഞ്ഞു നൽകുന്ന ഓരോ കാര്യങ്ങളെ പ്രാർത്ഥനയോടുകൂടെ സ്വീകരിപ്പാനുള്ള കൃപ നൽകണമേ. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഈ യാത്ര നസറേനോട് ചേർന്നായിത്തീരുവാൻ ഞങ്ങളെ അവിടുത്തെ ശക്തിയാൽ ബലപ്പെടുത്തണം. വചനം കേട്ട എല്ലാവരെയും നിങ്ങളുടെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ നിറഞ്ഞു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.